ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പ്രചാരണം സജീവം. ആദിവാസി മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഉദ്യോഗസ്ഥ അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള വിജിലൻസ് സംവിധാനം സംസ്ഥാനത്ത് ഫലപ്രദമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കേരളം അഴിമതി മുക്തമായിരിക്കുന്നത് അതിനാലാണെന്നും മന്ത്രി. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല നേട്ടം ആവർത്തിച്ച ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാരിന്റെ ആവേശോജ്വല സ്വീകരണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തിയത്. 99ാമത് കോമൺ ഫൌണ്ടേഷൻ കോഴ്സ് ആരംഭ് 6.0 ഓഫീസർ ട്രെയിനികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ദേശീയ ഏകതാ ദിവസായ നാളെ ശ്രീ മോദി ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷ ചടങ്ങിൽ ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി ഏകതാ പരേഡും വീക്ഷിക്കും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാണ്. പാലക്കാട് പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തിത്തുടങ്ങി. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരി പഞ്ചായത്തിലാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പിരായിരി പഞ്ചായത്തിലെ ബൂത്ത് സമ്പർക്കങ്ങളിൽ പങ്കെടുക്കുന്നു. വയനാട്ടിലെ 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്നതിനുള്ള തിരക്കിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ചേലക്കര നിയോജകമണ്ഡല പര്യടനം കൊണ്ടാഴി പഞ്ചായത്തിൽ മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവില്ലാമലയിലാണ് പ്രചാരണം നടത്തുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായുള്ള സ്വീകരണ പരിപാടികളാണ് ഇന്ന് നടന്നത്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി നവംബർ 1 രാവിലെ 11 കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഏജന്റുമാർക്കും പരിശീലന പരിപാടി നടത്തുന്നുണ്ട്.
സംസ്ഥാനത്തെ ആദിവാസി മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് എന്നിവ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഫലപ്രദമായി നടപ്പിലാക്കാൻ നടപടിക്രമങ്ങൾ തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥ അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള വിജിലൻസ് സംവിധാനം ഫലപ്രദമാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. അതുകൊണ്ടാണ് കേരളം അഴിമതി മുക്തമായി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിജിലൻസ് ബോധവൽക്കരണ വാരാഘോഷം തിരുവനന്തപുരം പി ടി പി നഗർ അരണ്യം ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനംവകുപ്പുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ പഴക്കമുള്ള വിജിലൻസ് കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് 3 മാസത്തിനകം കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ദീപാവലി ഛഠ് ഉത്സവ സീസണിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണ രാജ്യത്ത് 7000 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2500 ട്രെയിനുകളാണ് ഈ വർഷം സർവീസ് നടത്തുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ദിവസേന 2 ലക്ഷത്തോളം യാത്രക്കാർക്ക് അധികമായി ഈ പ്രത്യേക ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയും. ദീപാവലി സീസണിലെ തിരക്ക് കുറയ്ക്കാൻ 48 സ്പെഷ്യൽ ട്രെയിനുകളാണ് ദക്ഷിണ റെയിൽവേ നടത്തുന്നത്. ചെന്നൈ, കോട്ടയം, കൊച്ചുവേളി, ബംഗളൂരു, കൊച്ചുവേളി, മുംബൈ, കൊച്ചുവേളി, ഡൽഹി റൂട്ടുകളിൽ പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഉണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല നേട്ടം ആവർത്തിച്ച ഇന്ത്യൻ ഹോക്കി താരം പിയ ശ്രീജേഷിന് സംസ്ഥാന സർക്കാരിന്റെ ആവേശോജ്വല സ്വീകരണം. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പ്രഖ്യാപിച്ച 2 കോടി രൂപയുടെ പാരിതോഷികവും ശ്രീജേഷിന് ചടങ്ങിൽ സമ്മാനിച്ചു. വൈകുന്നേരം മാനവീയ വീഥിയിൽ നിന്നും തുറന്ന ജീപ്പിൽ ഘോഷയാത്രയായിട്ടാണ് ശ്രീജേഷിന് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത്. തരിശുഭൂമികൾ കതിരണിയിക്കാൻ സർക്കാർ സഹായത്തോടെ ഇടുക്കിയിൽ നടപ്പാക്കുന്ന പദ്ധതി വൻ വിജയത്തിലേക്ക്. നെല്ലും പച്ചക്കറികളുമടക്കം വിവിധ വിളകളാണ് തരിശു നിലങ്ങളിൽ വിളയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
തരിശുഭൂമികളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പ്രകാരം 590 ഹെക്ടറിലാണ് ഇടുക്കി ജില്ലയിൽ കൃഷി ആരംഭിച്ചത്. പ്രളയങ്ങൾ, കോവിഡ് എന്നിവയ്ക്ക് ശേഷം പരമാവധി ഭക്ഷണ സാമഗ്രികൾ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് തരിശുഭൂമികളിലെ കൃഷിക്ക് പ്രാധാന്യം നൽകിയത്. നെല്ല്, പയർ, വഴുതന, വെണ്ട, പാവൽ, പടവലം, വെള്ളരി, വാഴ, കപ്പ, ചെറുധാന്യങ്ങൾ തുടങ്ങി ജില്ലയുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള എല്ലാ വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. മറയൂര്, വട്ടവട, കാന്തല്ലൂർ മേഖലകളിലെ ശീതകാല പച്ചക്കറി കൃഷികളും പദ്ധതിയുടെ ഭാഗമാണ്. വിളകൾക്കും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിനും അനുസരിച്ച് കർഷകർക്ക് സബ്സിഡിയും ലഭ്യമാക്കുന്നുണ്ട്.
ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളപ്പിറവി കവിയരങ്ങ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകത്തിലാണ് കവിയരങ്ങ് നടന്നത്. കൽപ്പറ്റ നാരായണൻ, കെ ജയകുമാർ, പ്രമീളാദേവി, ശ്രീലത വർമ്മ തുടങ്ങിയവർ കവിയരങ്ങിൽ പങ്കെടുത്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ, പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ശ്രീകുമാർ മുഖത്തല, പി എ ബിജു തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അൽഫശി ഉത്സവത്തിന് നാളെ രാവിലെ കൊടിയേറും. നവംബർ 8 പള്ളിവേട്ടയും 9 ശംഖുമുഖത്ത് ആറാട്ടും നടക്കും. ശ്രീചിത്തിര ആട്ടത്തിരുനാളിനോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചു. നാളെയാണ് ശ്രീചിത്ര ആട്ടത്തിരുനാൾ. പൂജകൾക്ക് ശേഷം നാളെ രാത്രി 10 നട അടയ്ക്കും. രാജ്യം നാളെ ദീപാവലി ആഘോഷിക്കും. തിന്മയുടെ കൂരിരുട്ടിന്മേൽ നന്മയുടെ വെളിച്ചം നേടുന്ന വിജയത്തിന്റെ ഉത്സവമാണ് ദീപാവലി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് സന്ധ്യ മുതൽ വിശ്വാസികൾ ദീപം തെളിയിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷത്തെ വരവേറ്റ് കഴിഞ്ഞു. സംസ്ഥാനത്ത് രാത്രി 8 മുതൽ 10 വരെയാണ് പടക്കം പൊട്ടിക്കാൻ അനുമതിയുള്ളത്. ധാരാളം കഴിവുള്ള കായിക താരങ്ങളെ കണ്ടെത്താൻ ഉതകുന്ന കായികമേളയായി കളിക്കളം മാറിയെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളുടെ 7 സംസ്ഥാനതല കായികമേള കളിക്കളം 2024 സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കായിക മത്സരങ്ങളിൽ ഓരോ വിഭാഗങ്ങളിലും ഓവറോൾ ചാമ്പ്യന്മാരായ സ്ഥാപനങ്ങൾക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ മികച്ച കായിക താരങ്ങൾ, മികച്ച പരിശീലകൻ എന്നിവർക്കുമുള്ള പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. കൂറ്റൻ മദർഷിപ്പായ MSC വിവിയാന കേരളപ്രവി ദിനത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തും. 400 നീളവും 58 വീതിയുമാണ് കപ്പലിനുള്ളത്. 185,593 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് MSC വിവിയാന. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ചക്കരക്കല്ലിൽ നടന്ന സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടി സമാപിച്ചു. പരിപാടിയുടെ ഭാഗമായി ഫോട്ടോ എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചു. കണ്ണൂർ ADMആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ. എന്നാൽ തനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റവന്യൂ വകുപ്പിന്റെ അന്വേഷണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, നെഹ്റു യുവകേന്ദ്ര എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാശ്മീർ യൂത്ത് എക്സ്ചേഞ്ച് പരിപാടി നവംബർ 1-6 തിരുവനന്തപുരത്ത് നടക്കും. ഉദ്ഘാടനം മറ്റന്നാൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പ്രചാരണം സജീവം. ആദിവാസി മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഉദ്യോഗസ്ഥ അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള വിജിലൻസ് സംവിധാനം സംസ്ഥാനത്ത് ഫലപ്രദമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല നേട്ടം ആവർത്തിച്ച ഇന്ത്യൻ ഹോക്കി താരം പിയ ശ്രീജേഷിന് സംസ്ഥാന സർക്കാരിന്റെ ആവേശോജ്വല സ്വീകരണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.